ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷിയുടെയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ചു ഈ സംഭവം കാണണമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടു എന്ന് മറിയേയും യോസഫിനെയും പശുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തെ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി.
പിതാവിനും പുത്രനും പരിശുദ്ധരും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവന്തപുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഓരോ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഈ അനുഗ്രഹീതമായ ദിനം വീണ്ടും ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ രക്ഷണീയമായ തിരുജനനത്തിന്റെ ശ്രേഷ്ഠമായ വരവിനെ വീണ്ടും ഭക്തിയോട് അനുസ്മരിക്കുന്ന ഓർമ്മ കൊണ്ടാടുന്ന ആദരിക്കുന്ന ഈ ദിനം, ഈ ഒരു ബുധനാഴ്ചയുടെ ദൈവശബ്ദം കേൾക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ആത്മീയതയിൽ ഉറപ്പിക്കുവാനും ദൈവം തന്ന അവസരത്തിനും ആരോഗ്യത്തിനും നന്ദിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശരീരം കൊണ്ട് വിവിധ തലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സുകൊണ്ട് വളരെ അത്ഭുതകരമായി ഈ ലോകം ഒരുക്കുന്ന പ്രതിബന്ധങ്ങൾ അനവധിയാണെങ്കിലും അവിടെ തട്ടി വീഴാതെ, ഇടറി വീഴാതെ, വിരാട്ടിയുടെ പദങ്ങളിലേക്ക് കൂപ്പ് കൂട്ടാതെ തന്റെ അനുഗ്രഹീത കരങ്ങളിൽ നിരന്തരം നമ്മളെ വഹിക്കുന്ന സർവശക്തനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ പ്രഭാതത്തില് പാടിപ്പുകഴ്ത്താം. മുമ്പാകെ അർപ്പിക്കുന്ന ഗീതങ്ങളും സംഗീതങ്ങളും ഒക്കെ ആ മഹത്വ സന്നിധിയിൽ അത് സ്വീകാര്യോഗ്യമായി തീരുവാൻ ദൈവമേ നിഷ്കളങ്ക ഹൃദയത്തോട് ആട്ടിടയന്മാരെ പോലെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മനസ്സുകൾക്ക് വിശുദ്ധി നൽകണമെന്ന് ആമുഖമായി ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക സഹോദരങ്ങളെയും, പ്രത്യേക പ്രിയപ്പെട്ട മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐശ്വര്യ പ്രകാശച്ചൻ, അതുപോലെ പ്രിയ ബിജോയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നമായിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോട് തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ സ്വർഗം കനിയണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ദൈവമുമ്പാകെ വീണ്ടും അർപ്പിക്കാം. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ് അത് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ഏതോ ഒന്നോ രണ്ട് വീടുകളിൽ അത് ഓപ്പൺ ആയിരുന്നതുകൊണ്ട് വീടുകളിലെ അവസരങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടയുന്നുണ്ട്. അത് മറ്റുള്ളവർക്കും കേൾവിക്കാർക്ക് പ്രയാസമാണ്. ഇപ്പോഴും ശാന്തമായെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്ദി. ഏതായാലും നിങ്ങളുടെ ഫോണുകൾ അത് മ്യൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സുവിശേഷ ഗീതത്തിലെ 363-ാമത്തെ ഗീതം പ്രിയപ്പെട്ട ജേക്കബ് ജോൺ ഫാമിലിയും ചേർന്ന് സമർപ്പിക്കുന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ അനുനിമിഷം കരുതുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും തിരമാലകളെ പോലെ അലറി വീഴുമ്പോൾ ചെങ്കടൽ ഇസ്രായേൽ ജനങ്ങൾക്ക് പാതയൊരുക്കിയ സർവശക്തൻ ഈ ലോക ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലെത്തുവാൻ കവണ്ണം മാർഗങ്ങൾ ഒരുക്കി തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ ധന്യതയും. കൊടുങ്കാറ്റിന്റെയും പേമാരുടെയും മധ്യത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ എന്നെ സഹായിക്കുന്ന സർവശക്തന് ഹൃദയം തുറന്ന് നമുക്ക് പാടാം. സുവിശേഷ ഗീതങ്ങളിലെ 363-ാമത്തെ ഗീതം, എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ ജേക്കബ് ജോണും ഫാമിലി ചേർന്ന് ഈ ഗീതം ആലപിക്കും.
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈത്താത്തവൻ, യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ച ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിച്ചാൽ എന്റെ നന്മയ്ക്കായോ ഞാൻ
എരിനീ വീണ അവിടെ ഞാനല്ല. എരിനീ വീണാലും അവിടെ ഞാനേകനല്ല. വിടുന്നതു തീ യേശുവിൻ കാര്യങ്ങളില.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ എന്റെ നന്മയ്ക്കായി അറിയുന്നോ ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നോ ഞാൻ.
ഓരമ ചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഓരമം ചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, നടത്തുന്ന ദൈവത്തിൽ ഞാനവൻ കരയില്ല. നടത്തുന്ന ദേശുമത്രേ ഞാനവൻ കരങ്ങളില്ല.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ.
ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരനിക്ക് നീരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരനിക്ക് നീരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. താങ്ക്സ്.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോർ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകുലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തം മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
മറിക്കുമോ സത്യവാനായ പിതാവേ, ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് നിന്റെ പുത്രനെ കൽപ്പിച്ചയച്ചതിനാൽ നിനക്ക് സ്തുതി. സത്യവാനായ പുത്ര, നിന്റെ ശിഷ്യന്മാരുടെ മേൽ നിന്റെ വിശുദ്ധ അയച്ചതിനാൽ നിനക്ക് സ്തുതി. പരിശുദ്ധ സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുന്നതിന് സ്ത്രീഹന്മാരെ വഴി കാണിച്ചതിനാൽ നിനക്ക് സ്തുതി. മൂന്നിനോ മകളോടും ഏകസാരാംശത്തോടും കൂടിയവനും ലോകങ്ങളുടെ സൃഷ്ടാവും സകലത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ ദൈവമേ നിനക്ക് സ്തുതി. ജീവനുള്ള യേശു മിശിഹ നിന്റെ പിതാവിനോടും നിന്റെ വിശുദ്ധരുഹായോടും കൂടെ എന്നേക്കും നിനക്ക് സ്തുതി. നിന്റെ രൂപത്തിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ജീവൻ നൽകുന്നതിന്റെ മരണത്താൽ നീ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ബലഹീന വർഗത്തെ നീ ഏറ്റവും കാത്തുകൊണ്ടതിനാൽ നിനക്ക് സ്തുതി. നീ ഏറ്റവും ഹീനപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. സ്ത്രീഹന്മാർക്ക് സഹോദരന് സഹോദരനായി തീരുവാൻ വഴിയിൽ അവരോടുകൂടെ നടക്കുകയും ചെയ്യത്തക്കവണ്ണം നീ ഏറ്റവും വിനയപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. നിന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും വരെ ലോകത്തിലേക്ക് അയക്കുകയും നിങ്ങൾ പോയി സർവ്വജനത്തെയും ശിക്ഷപ്പെടുത്തുകയെന്ന് ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്നും അവരോട് കേൾപ്പിക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. തന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ വിസ്മയിക്കുകയും തന്റെ മനുഷ്യപ്രീതിയെ കുറിച്ച് ഞങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. സകലത്തെ ഞങ്ങൾ നിന്ന് ഒരിഞ്ഞ പാപവികാരത്തെ ഞങ്ങൾ നുരിഞ്ഞു കളയണമേ. നിന്റെ കൃപയെ ഞങ്ങൾ പുതുതാക്കണമേ. എന്നെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ കൂടെ നിന്റെ പിതാവിന്റെയും നിന്റെ വിശുദ്ധരുഹായുടെയും അടുക്കിലേക്ക് യാത്ര ചെയ്യുവാനും നിന്റെ രാജ്യത്തിൽ അവകാശികളായി തീരുവാനും നിന്റെ കൃപയാൽ നിന്റെ കൂടെ ജീവിപ്പാനും നിന്റെ കൃപയെയും കരുണയും കൈക്കൊള്ളുവാനും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധരുഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തോത്രം ചെയ്ത് മാറ്റപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ പ്രഭാതം വീണ്ടും ദൈവം നമുക്ക് തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ഒരു അനുസ്മരണയുടെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും അടുത്തു വരിക. ഇനിയും രണ്ട് ദിനങ്ങളുടെ മാത്രമേ ഉള്ളൂ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ നമുക്ക് വരവേൽക്കുവാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉളവാക്കുന്ന, ഏറ്റവും കൂടുതൽ ആനന്ദം ഉളവാക്കുന്ന, ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിനോട് ആ ദിവസങ്ങളിലേക്ക് അടുത്തു വരുമ്പോഴും. വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഒന്ന് ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ക്രിസ്മസ് നമുക്ക് ഒരുക്കി തരുന്നത്. രണ്ടു ദിവസം കൂടെ ഉള്ളൂ എന്നറിയുമ്പോഴേ മനസ്സിന് അതൊരു നോമ്പ് തീർന്നിട്ട് വല്ലതും കഴിക്കാം എന്നുള്ള ചിന്തയിലല്ല, അതിനേക്കാൾ ഉപരി ആരാധനയില് ആ ഗീതങ്ങളൊക്കെ പാടുമ്പോഴ്, ആരാധന നടപ്പിക്കുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന വലിയൊരു സന്തോഷമുണ്ടല്ലോ. പ്രത്യേകിച്ച് വൈദികർ എല്ലാവരും ഈ ദിനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ആരാധനാ ഗീതങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാ ഗീതങ്ങളും വളരെ ഹൃദ്യമാണ് നമ്മുടെ സഭയുടെ. എന്നാൽ ക്രിസ്മസിന്റെ പാട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. ആ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അനുഭവം പോലെ തന്നെ അത് പാടുമ്പോൾ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഒരു ആത്മീയ ആവേശവും ഉണർവും ഒക്കെ നൽകുന്നതാണ് ആ ഗീതങ്ങളും ആ ഗീതങ്ങളുടെ വരികൾക്ക് ഇടയിൽ ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിന്റെ ജനനം ഒരു വലിയ സന്തോഷമാണ്. കർത്താവിന്റെ ജനനം സന്തോഷമാകുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഒരു പക്ഷേ ക്രിസ്മസ് എന്തെന്നറിയാത്ത ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്രിസ്മസ് മറ്റുള്ളവരുടെ ആഘോഷങ്ങളാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് വിപണന രംഗത്ത് ലാഭമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് കുറച്ച് സമ്മാനങ്ങൾ നൽകുന്ന ഒരു അവസരമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ കുറച്ചു പേർക്കെങ്കിലും ക്രിസ്തു എന്റെ ഉള്ളിൽ ജനിക്കുന്ന അനുഭവമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവന്മാര് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഭാഗ്യ അവസ്ഥ നമുക്ക് വീണ്ടും ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ സംജാതമാകുവാൻ ദൈവം തന്ന വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ലോകത്തിൽ അനുഭവിക്കുമ്പോൾ ആ അനുഭവങ്ങളും അതുണ്ടാക്കുന്ന ഉളവാക്കുന്ന വേദനകളും നൊമ്പരങ്ങളും ഒക്കെ അനുമതിയാണെങ്കിലും അതൊക്കെ മറന്നുകൊണ്ട് അതിന്റെയൊക്കെ അപ്പുറമായ സന്തോഷത്തിനിലേക്ക് നമ്മളെ നയിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ തിരുജനനം. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ജീവിതം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം പറയുന്നുണ്ടല്ലോ, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവത്താൽ ആകർഷിക്കപ്പെടുന്നവരായി ഈ സന്തോഷം ഹൃദയത്തിൽ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരായി ജീവിക്കാൻ ദൈവം നമ്മളിടയാക്കട്ടെ. 24 സങ്കീർത്തനം 7 വാക്യം ഇങ്ങനെ വായിക്കുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവാര്, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ കതകുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉണർന്നിരിപ്പിൻ. എന്റെയും നിങ്ങളുടെയും ഹൃദയ വാതിലുകള് തുറന്നിടുക, തല ഉയർത്തി നോക്കുക. എന്തിനാണെന്നറിയാമോ? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാനായിട്ട്. ആയുസിൽ ഒരു സമയം കൂടെ ഈ മഹത്വത്തിന്റെ രാജാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുക. നമ്മുടെ തലകളെ ഉയർത്താം, നമ്മുടെ വാതിലുകളെ തുറക്കാം, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വീണ്ടും അവർ ജനിക്കുവാനും. ലോകം മുഴുവൻ അന്ധകാരമായിരുന്ന സമയത്ത് ബേത്ലഹേമിലെ ഇരുട്ട് മാറ്റിയ ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലെ, നമ്മുടെ ഭവനങ്ങളിലെ, നമ്മുടെ ഇടവകകളിലെ, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ നാം ആയിരിക്കുന്ന മേഖലകളിലെ അന്ധകാരത്തെ സമൂഹനം തുടച്ചു നീക്കി അവിടെ മുഴുവൻ പ്രകാശത്തിന്റെ ശ്രേഷ്ഠമായ നിറവിന്റെ ആത്മീയ തലങ്ങളിലേക്ക് നമ്മളെയൊക്കെ ഉയർത്തിയെടുക്കുവാൻ, നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുവാൻ ആ തിരുജനനത്തിന്റെ അനുസ്മരണം, അനുഷ്ഠാനം വീണ്ടും നമ്മളിലേക്ക് ആ ഒരു സാധ്യതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് എന്റെ വളരെ പ്രിയ സ്നേഹിതനായിരിക്കുന്ന വന്യ ജിജിയച്ചന. അച്ഛനെ ഒരു 4-5 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയുണ്ടായി. അച്ഛനെ അന്ന് ഞാൻ പരിചയപ്പെടുത്തിയതാണ്, ഒരുപക്ഷെ മറന്നുപോയവർക്ക് വേണ്ടി വീണ്ടും പരിചയപ്പെടുത്തുന്നു. സുബോൺ ഭദ്രാസനത്തിലെ അതിശ്രേഷ്ഠനായ ഒരു വൈദികനാണ് ജിജിയച്ചൻ. ഭദ്രാസനത്തിലെ വിവിധ മേഖലകളില് പ്രത്യേകിച്ച് ഭദ്രാസനത്തെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഗോസ്പൽ ടീമിന്റെ ഒക്കെ പ്രവർത്തകനായിട്ട് അച്ഛൻ ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ഗായകനും അതോടൊപ്പം തന്നെ വളരെ ഭക്തിയോടുകൂടി ദൈവവചനം പ്രഘോഷിക്കാനുള്ള കൃപയും അച്ഛന് ദൈവം നൽകിയിട്ടുണ്ട്. അച്ഛൻ നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. എപ്പോഴും ആവശ്യപ്പെട്ടാലും ദൈവവചനം പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത, അത് ഏറ്റവും സന്തോഷകരമായി ഈ ശുശ്രൂഷയെ കാണുന്ന ഒരു വൈദികനാണ്. അച്ഛന് നേരത്തെ അമേരിക്കയിൽ സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശിച്ച ഘട്ടങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയിൽ നിരവധി തവണ സംബന്ധിക്കുകയും ഇതിന്റെ നന്മ അച്ഛന് ഘോഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ കണക്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട ബിജോയച്ചനാണ്. അച്ഛനോടുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 120 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 120 ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പൂഴ്ചയ്ക്കുമായി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗീതം ദൈവമുമ്പാകെ ഡാലസിൽ നിന്ന് രാജനും കുടുംബവും നിർവഹിക്കുന്നു. അതിനുശേഷം തിരുവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട ജിജി അച്ഛൻ പ്രസംഗിക്കുന്നതായിരിക്കും. രാജന കേൾക്കാം, പാടിക്കോളാം.
നന്ദി മഹത്വത്തിനായെല്ലാം അങ്ങെ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർത്തിരട്ടെ തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർത്തിരട്ടെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിന്നവരണമേ ദിവ്യ തേജസാലെന്നെ നീ വയ്ക്കണമേ, എന്നിൽ നിന്നവരണമേ ദിവ്യ തേജസാലെന്നെ നീ വയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേദകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾ കണ്ടവാനവനെ അങ്ങേ വാഴിനായി മാത്രം തീരണമേ, ഭൂവിൽ ഞങ്ങൾ കണ്ടവാനവനെ അങ്ങേ വാഴിനായി മാത്രം തീരണമേ. എല്ലാമത്തിനായി വക്രത നിറഞ്ഞ പാതലോകത്ത് വന്നു നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനും, നിന്റെ പുണ്യമത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നേരണമേ, നിന്റെ പൊന്നുമാകത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാ മഹത്വത്തിനായി പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ.
ഹലോ അച്ഛ, കേൾക്കാമോ? ഹലോ,
ഹലോ അച്ഛ, കേൾക്കാം അച്ഛ, കേൾക്കാം. ഹലോ അച്ഛൻ, കേൾക്കാം. ജിജി അച്ഛ
തുടങ്ങട്ടെ?
തുടങ്ങിക്കോ അച്ഛ, തുടങ്ങി കേൾക്കാം.
ത്രിയേകാ ദൈവത്തിന്റെ ജനതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന അതിരണിനും ബഹുമാന്യരുമായ വൈദിക ശാസ്ത്രി അമേരിക്കയുടെ പ്രദേശത്ത് വിവിധ സ്റ്റേറ്റുകളിലായി ഈ സമയം ദൈവസന്നിധിയിൽ ദൈവജനം ശ്രവിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ അളവിന്റെ കരുണയാലും കൃപയാലും ഒരിക്കൽ കൂടി പകർച്ചവ്യാധിയും പ്രതിസന്ധി ഒക്കെയും നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം കരയെത്തുന്നു. എനിക്ക് ഒരവസരം ഒരുക്കി തരുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയാച്ഛൻ, അരമനയുടെ മറ്റേ ചുമതലക്കാരി പ്രയറിന്റെ ചുമതല വഹിക്കുന്ന മറ്റേ വൈദിക ശ്രേഷ്ഠര് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ 2020 കർത്താവിന്റെ തിരുജനനം അത് കൊണ്ടാടുവാൻ തക്കവണ്ണം ഒരു പ്രവചനത്തിന്റെ വലിയ നിറവേറ്റപ്പെടുന്ന നിമിഷങ്ങൾ അത് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയം 2020 ഭയാശങ്കകൾ നീങ്ങുന്നില്ല, 2021 അത് നീളും എന്ന് മനസ്സിലാക്കുമ്പോൾ അമ്പ്രാന്റെ കാലുവലി കുരിശിനോട് ചാർന്നിരുന്ന് സ്വസ്ഥത അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റേ വചന ശുശ്രൂഷയ്ക്കായിട്ട് എന്തായ ലേഖനം 4 എന്റെ 1-2 വാക്യങ്ങൾ 3 വാക്യത്തോട് ചേർന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനം 4 2-3 വാക്യങ്ങൾ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. നാം അവരെ പോലെ നാമും ഒരു സദ്വാഗ്ദാനം കേട്ടവർ ആകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമയ്ക്കായത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോക സ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവരെന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാനെന്റെ കോപത്ത് സത്യം ചെയ്തു എന്ന് ആലോചിച്ചിരിക്കുന്നുവല്ലോ. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അബ്രഹാം ലേഖനം 4:2 വാക്യത്തിന്റെ അവസാന ഭാഗം. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവജനത്തിന് ഒരു ശാപത്തിന്റെ അനുഭവം, നിത്യ വിശ്രമത്തിന്റെ ഒരു അനുഭവം, മരണത്തിന് മുമ്പ് നിത്യമായ ഒരു ന്യായവിധിയുണ്ട്, നിത്യമായ ഒരു സ്വർഗമുണ്ട്, നിത്യമായ ഒരു നരകമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകം പരിശുദ്ധ ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ഒരു നിത്യമായ ന്യായവിധിയും നിത്യമായ സ്വർഗവും നിത്യമായ നരകവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കണം. കേൾക്കുന്ന വചനം നമുക്ക് ഉപകാരമായി തീരണം. കർത്താവിന്റെ ജനന പെരുന്നാളിൽ നാം പങ്കാളികളാകുവാൻ ഒരുങ്ങുമ്പോൾ കർത്താവിന് ദൈവത്തിന്റെ ജനനത്തിന് 1500 മുമ്പ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ബേത്ലഹേമിൽ നിന്നാണ് വരുന്നത്. ഇത് വചനമാണ്, പ്രവചനമാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 4000 മുമ്പ് ഉൽപ്പത്തി പുസ്തകം എഴുതി സ്ത്രീയുടെ സന്തതി പാപ്പിന്റെ തലയെ തകർക്കുമെന്ന്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന്. പ്രിയ ദൈവമക്കളെ, ലോക ചരിത്രത്തിൽ സ്ത്രീയുടെ സന്തതി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാവരും പുരുഷ സന്തതികൾ ആണ്. നമുക്കറിയാം, പുരുഷനുമായി ബന്ധപ്പെടുന്നത് മൂലം സന്തതികൾ ജനിക്കുന്നു. എന്നാൽ പുരുഷ കൂടിച്ചേരൽ ഇല്ലാതെ സ്വർഗത്തിന്റെ കൂടിച്ചേരലിലൂടെ സ്ത്രീക്ക് ലഭിച്ച അതുകൊണ്ടാണ് ഇന്നും കർത്താവായ യേശുശിയായ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. ലോകത്തിൽ മറ്റാരും സ്ത്രീയുടെ സന്തതിയായിട്ട് ഉണ്ടായിട്ടില്ല. മറ്റുള്ള ഞാനും നിങ്ങളും എല്ലാവരും പുരുഷ സന്തതികൾ ആണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യക പ്രസവിച്ച ഒരേ ഒരാൾ യേശുക്രിസ്തു ആണ്. കാരണം ഈ പുത്രൻ ഉണ്ടായതിനു ശേഷവും ആ വാതിൽ അടയ്ക്കപ്പെട്ടു തന്നെ ഇരുന്നു. നിത്യ കന്യക അവളെ ഭാഗ്യവതി എന്ന് ഞാനും നിങ്ങളും വാഴ്ത്തുന്നതിന് കാരണം ഈ കന്യക പ്രസവിച്ച തമ്പുരാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ മതിയായവനായി തീർന്നു. കന്യക ഈ തമ്പുരാൻ ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് എഴുതി, കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വചനം 1000 വർഷം മുമ്പ് ഈ വചനം ദാവീദ് കുറിച്ചു വെച്ചു. സങ്കീർത്തനം 22:1 ദാവീദ് പറഞ്ഞു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 650 വർഷം മുമ്പ് സക്കരിയാ പ്രവാചകൻ എഴുതി, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് 30 വെള്ളിക്കാശിനായിരിക്കുമെന്ന്. എന്തൊരു അത്ഭുതം. സക്കരിയാ വീണ്ടും എഴുതി, നസറായൻ കഴുതക്കുട്ടിമേൽ വാഹനമേറി യെരുശലേമിലേക്ക് ഘോഷയാത്രയായി വരുമെന്ന്. സിയോൻ പുത്രി നിന്റെ രാജാവ്. സക്കരിയാ പ്രവചനത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും. പേരുള്ളവരെ, 750 വർഷം മുമ്പ്, കർത്താവ് ജനിക്കുന്നതിന് 750 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ 53 അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനാണ് ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷേ ആ പ്രവാചകൻ കർത്താവിന്റെ ജനനത്തിന് 750 വർഷം മുമ്പ് എഴുതി. ശ്രീയാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം മുഴുവനും വായിച്ചാൽ യേശുവിന്റെ കഷ്ടാനുഭവം മുഴുവനും വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന് 750 വർഷം മുമ്പ് എഴുതി വെച്ചു ഈ കാര്യങ്ങൾ. 600 വർഷം മുമ്പ് മീഖാപ്രവാചകൻ എഴുതി, യേശു ബേത്ലഹേമിലാണ് ജനിക്കുന്നത്, നീയോ ബേത്ലഹേം ഓഫർദ. യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നിറവേറി ദൈവമക്കളെ. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാതെ നിറവേറും. നിത്യ ന്യായവിധിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിത്യ ശിക്ഷാവിധിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിത്യ നരകം നിത്യ സ്വർഗം ഇതെല്ലാം വ്യക്തമായി പരിശുദ്ധ ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം നിറവേറും. എല്ലാം ഈ വചനമെല്ലാം നിറവേറുമെന്ന് പറയുമ്പോൾ ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ പറ്റുമോ? ബുദ്ധി കൊണ്ട് പലരും ഇത് മനസ്സിലാക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെങ്കിൽ അവരുടെ ബുദ്ധി ഈ വചനം യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ ഉപകാരപ്രദമായി തീർന്നില്ല. ബുദ്ധി കൊണ്ട് എല്ലാം മനസ്സിലാക്കുവാൻ പറ്റുകയില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ പറ്റുമെങ്കിൽ നാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു വയറിൽ തൊട്ടാൽ നമ്മെ ഷോക്ക് അടിക്കും. കറണ്ട് ഉണ്ട് എന്ന് നാം അപ്പോൾ മനസ്സിലാകുന്നു, കറണ്ട് ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ കറണ്ട് ഉണ്ടെന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഓ കറണ്ട് ഉണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇലക്ട്രിസിറ്റി എനിക്ക് കാണിക്കുക, കണ്ടാൽ ഞാൻ വിശ്വസിക്കാം. ഇലക്ട്രിസിറ്റിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു സിമ്പിൾ ഉദാഹരണമാണ്. നാം ശ്വസിക്കുന്ന പ്രാണവായു ഓക്സിജൻ, ഞാൻ അതാണ് ശ്വസിക്കുന്നതെന്ന് പറയുന്നു, കാണിച്ചതാ. കാണാൻ പറ്റുമോ? ആ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റുള്ളവന്റെ കണ്ണ് നമുക്ക് കാണാം, എന്നാൽ നമ്മുടെ സ്വന്തം കണ്ണ് നമുക്ക് കാണാൻ പറ്റുമോ? നിനക്ക് കാഴ്ചയുമുണ്ട്, സ്വന്തം കണ്ണ് കാണാൻ പറ്റുമോ? അതുപോലെ വചനം സമ്പൂർണ്ണ സത്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സമ്പൂർണ്ണ സത്യം. വചനം മുഴുവനും നമുക്ക് മനസ്സിലായില്ലെന്ന് വരും, കാരണം നമ്മുടെ ബുദ്ധി അത്രമാത്രമേ ഉള്ളൂ പ്രിയമുള്ളവർ. കാരണം നിങ്ങൾ നിസാര മനുഷ്യരാണ്, നമ്മുടെ ബുദ്ധി വളരെ വളരെ മൈന്യൂട്ടാണ്. ലോകത്തിൽ നമ്മള് പഠിക്കാനായി അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായി നമ്മുടെ ബുദ്ധിയിൽ ചിലപ്പോൾ 3% 2% ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ തത്വചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അവരുടെ ബുദ്ധിയിൽ 5% 10% ഒക്കെ ഉപയോഗിച്ചതാണ്. അബ്ദുൽ കലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ 13% വരെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ ബുദ്ധി അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്ത, മനുഷ്യന്റെ മനസ്സിലാക്കുന്ന കഴിവ് എത്ര അപാരമാണ്. നമ്മൾ എന്തോ ഉപയോഗിക്കുന്നു, നാം എന്തോ മനസ്സിലാക്കുന്നു. വചനം മുഴുവനും മനസ്സിലായില്ലെന്നവരും ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്, ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, ആത്മാവിനെയും പ്രാണിനെയും സന്ധിമതികളെയും വേർപിരിക്കുന്നതുവരെ തുളച്ചുകൊല്ലുന്നതുമാണ്. ദൈവത്തിന്റെ വചനം തീയാണ്, വചനം പാറയെ തകർക്കുന്നു, ചുറ്റികയാണ്. വചനം ജീവനാണ്, വചനം ആത്മാവാണ്, വചനം ശക്തിയാണ്, വചനം ചൈതന്യമാണ്. ഈ വചനം ദൈവമാണ്, ജീവനുള്ള ദൈവത്തിന്റെ വചനം. വചനത്തിലൂടെ ദൈവത്തിന്റെ തുടിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തെ തൊട്ട് അറിയുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് സാധ്യമായി തീരണം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസക്തി 1500, 1500, 1600, 1680 വർഷം മുമ്പ് പ്രവാചകന്മാരെ പ്രഘോഷിക്കപ്പെട്ടു. ഈ ക്രിസ്തു അവൻ സ്ത്രീയുടെ സന്തതിയായി ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പൂജാനാകും. ഒരു വ്യക്തിയെ കുറിച്ച്, ലോകത്തെ ഒരു വ്യക്തിയെ കുറിച്ച് പ്രവചിച്ചിട്ടില്ലാത്ത പ്രവചനം. വചനം പറയുന്നു നിത്യസ്വരൂപമുണ്ട്, നിത്യ നരകമുണ്ട്, നിത്യ ശിക്ഷാവിധിയുണ്ട്. പ്രിയമുള്ളവരെ, 2020 ത്രിവലിയ പ്രതിസന്ധിയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നിത്യശിക്ഷാവിധിയെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. നാം വിചാരിച്ചു കോവിഡ് വൈറസ് നീങ്ങുകയാണ്, മാറിപ്പോകും, പിന്നെയും ലോകം സാധാരണഗതിയിലേക്ക് കടന്നു വരും. എന്നാൽ വളരെ പെട്ടെന്ന് വീണ്ടും ലോക്ക്ഡൌണുകളും പല രാജ്യങ്ങളും അടച്ചിടേണ്ട അവസ്ഥകളും ഉണ്ടായി. ഇപ്പോഴും നാം തിരിച്ചറിയുകയാണ് എന്താണിത്. പ്രിയമുള്ളവരെ, നിത്യമായ ഒരു ശിക്ഷാവിധി ഉണ്ട്. ഡോക്ടർ മോറിസ് റൌളിൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാർഡിയോളജിസ്റ്റ്, വളരെ പ്രശസ്തനായ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ബിയോണ്ട് ഡെത്ത് ഡോർ. ആ പുസ്തകത്തിന്റെ പേര് ബിയോണ്ട് ഡെത്ത് ഡോർ, മരണവാതിലിന്റെ അപ്പുറത്ത്. അദ്ദേഹം എഴുതി മരണവാതിലിന്റെ അപ്പുറത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ കാർഡിയോളജിസ്റ്റ്, അതൊരു അദ്ദേഹം ഒരു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല. From hell and back, നരകത്തിൽ നിന്നും തിരികെ വന്നവരെ കുറിച്ച് അദ്ദേഹം എഴുതി. ഈ പുസ്തകത്തിൽ മരണാനന്തരമുള്ള ജീവിതത്തിന്റെ രഹസ്യങ്ങളെ ചുരുളഴിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം ഈ ഡോക്ടർ മോറിസ് റൌളിൻസിന്റെ ഐസിയുവിൽ കാർഡിയോളജിസ്റ്റായ, വളരെ വിദഗ്ധനായ, വളരെ പ്രശസ്തനായ ഈ കാർഡിയോളജിസ്റ്റിന്റെ ഐസിയുവിൽ, ഇന്റൻസീവ് കൊറോണറി യൂണിറ്റിൽ നിന്നും വീണ്ടും ജീവൻ ലഭിച്ച 10 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ മരണത്തോട്, മരണത്തിന്റെ വഴിയെ പോയതിന് ശേഷം തിരിച്ചു വന്ന സ്ഥിതിയെ കുറിച്ച്, ജീവൻ കിട്ടിയ സ്ഥിതിയുടെ അനുഭവത്തെ കുറിച്ച് ഈ മോറിസ് റൌളിൻസ് എന്ന് പറയുന്ന ഡോക്ടർ ബിയോണ്ട് ഡെത്ത് ഡോർ എന്ന് പറയുന്ന മരണവാതിലിന്റെ അപ്പുറത്ത് എന്ന് പറയുന്നതിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മരണശേഷം ഉണ്ടായ സംഭവങ്ങൾ എല്ലാം തീർന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് കടന്നുപോയി വീണ്ടും ജീവൻ പ്രാപിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഡോക്ടർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ അയാൾ ഒരു അസിസ്റ്റ് ആയിരുന്നു, അയാളൊരു നിരീശ്വരവാദിയായ ഡോക്ടറായിരുന്നു, ദൈവവിശ്വാസം ഉണ്ടായിരുന്ന ആളല്ല, മരണാനന്തരം ജീവിതമുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആളല്ല, ദൈവം ആത്മാവുണ്ടെന്നും വിശ്വസിച്ചിരുന്നില്ല. നിത്യമായ നരകമെന്നും നിത്യമായ സ്വർഗമോ എന്നുള്ള സമ്പൂർണ്ണ സത്യം ഡോക്ടർ പൂർണ്ണമായി വിശ്വസിക്കാൻ കാരണമായി മരണാനന്തര ലോകത്തിൽ നിന്ന് കടന്നു വന്നവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഡോക്ടർ എഴുതി, ഞാൻ ഒരിക്കൽ നിരീശ്വരവാദിയായിരുന്നെങ്കിലും ഞാനിപ്പോൾ പൂർണ്ണമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു, നിത്യ നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിത്യ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം മരിച്ച ആത്മാക്കൾ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, അയ്യോ എന്നെ അങ്ങോട്ട് ഞങ്ങളെ അങ്ങോട്ട് വിടരുത്, എന്നെ അങ്ങോട്ട് വിടരുതേ, എനിക്ക് മരിക്കാൻ പേടിയാകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ആത്മാക്കൾ തിരിച്ചു വന്ന ആളുകൾ പറയുന്നത് നരകത്തിന്റെ കാര്യം ഓർക്കാൻ വയ്യ, അത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. നരകം യാതനയാണ്, അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, നരകം യാതനയാണ്, നരകം കൂരിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. പല ആളുകളും അദ്ദേഹത്തോട് കരഞ്ഞു പറഞ്ഞ് തൊഴുതുകൊണ്ട്, അയ്യോ എന്നെ മരിക്കാൻ വിടല്ലേ. അദ്ദേഹം പലരിൽ നിന്നും അലർച്ചകൾ കേട്ടു, കരച്ചിൽ കേട്ടു. അദ്ദേഹം പറയുന്നു, ചില മരിച്ചവർ വളരെ അപൂർവം പേർ, ചിലർ സ്വർഗത്തിലും പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ബഹുഭൂരിപക്ഷവും നരകയാതനയിലേക്ക് തള്ളയിടപ്പെടുമ്പോൾ ഒരു ന്യൂനപക്ഷം സ്വർഗത്തിലും പോയി സന്തോഷത്തോടെ തിരിച്ചുവന്ന് ആ യാത്രയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഓർക്കുന്നു, ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. നിത്യ നരകം, നിത്യ സ്വർഗം, നിത്യ സന്തോഷം. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തില് 1-ാം വാക്യത്തിൽ നാം വായിച്ചത്, അനുഗ്രഹകരമായി അജനൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം, സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം. നാമെല്ലാവരും ശ്രദ്ധ വാർത്തമാനം കേട്ടവരാണ്. ഗുഡ് ന്യൂസ്, ഈ December 25-ാം തീയതി ഈ ഗുഡ് ന്യൂസ്, ഈ സത്വവർത്തമാനം സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാണ് ഗുഡ് ന്യൂസ്. വചനം കേട്ടവരെ, ജീവനുള്ള ദൈവം സ്നേഹത്തോടെ വിളിക്കുന്നു. കേട്ടവരിൽ വചനം വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ ഒരിക്കലും വചനം ഉപകാരമായി വരികയില്ല. കേട്ട വചനം ഉപകാരമായി വരണം. കേട്ട വചനം ഉപകാരമായി വരുമ്പോൾ യാക്കോബ് ശ്ലീഹ 1-ാം ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞത് അശേഷം സന്തോഷമെന്നുവി. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വചനം പ്രവൃത്തിയായി രൂപാന്തരപ്പെടണം. ഇന്ന് എന്നെയും നിങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെ ലോകത്തിന് ആവശ്യമായി വന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ക്രിസ്ത്യാനിയുടെ പ്രവൃത്തി, ദൈവവൈദലിന്റെ പ്രവൃത്തി, വിശ്വാസം പ്രവൃത്തിയായി രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. ഡു ഇറ്റ് എന്ന് കമാൻഡ് തരുന്നുണ്ട് അദ്ദേഹം ആ ലേഖനത്തിൽ. നീ അത് ചെയ്യണം, നീ അത് പ്രവർത്തിക്കണം. അതുകൊണ്ട് 53-ാം പ്രാവശ്യം ഈ ചെറിയ
ലേഖനത്തിൽ അദ്ദേഹം പ്രവൃത്തി 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 എന്ന് പറഞ്ഞ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ, ഞാൻ ഓർമ്മിപ്പിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടത്. ഈ ക്രിസ്മസ് ഏറ്റവും അനുഗ്രഹമായി. ഇത് പ്രവചനങ്ങളുടെ വെളിപ്പെടുത്തലാണ്, ഇത് പ്രവചനങ്ങളുടെ നിറവേറലാണ്. 1500 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, കർത്താവിന്റെ ജനനത്തിന് മുമ്പ് കേട്ട പ്രവചനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കാനായി ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ഇതിന്റെയും നിങ്ങളുടെയും വിശ്വാസം അത് പൂർത്തീകരിക്കുന്നത് പ്രവൃത്തിയിലൂടെ ആയിത്തീരും എന്നൊരു സംഭവം ഓർമ്മിപ്പിച്ചതിന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ ഒരു റെയിൽവേ ട്രെയിനിൽ ഒരു ക്യാബിനിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിക്ക് ഒരു അടികൊണ്ട മുറിവ്, ആ മുറിവിലൂടെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു ക്യാബിനിൽ ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ആ കമ്പാർട്ട്മെന്റിൽ നിറച്ച ആളുകളുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ വലിയ പ്രചോദനം അദ്ദേഹത്തിനുണ്ടായി. നീ എഴുന്നേറ്റ് ക്രിസ്തു വരുവാൻ നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുക, ഇവരുടെ ഇടയിൽ എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിന്ന് പറയുക എന്ന് വലിയ ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് നൽകുന്നു. ഈ മനുഷ്യന് പക്ഷെങ്കിൽ മടി തോന്നുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ശക്തമായി താക്കീത് നൽകിക്കൊണ്ട് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് അവരുടെ ഇടയിൽ നിന്ന് പറയുന്നു, ക്രിസ്തു രണ്ടാമത് വരുവാൻ സമയം ഏറ്റവും അടുത്തു. പ്രിയമുള്ളവരെ, യേശു വരുവാൻ സമയമടുത്തു. അപ്പോൾ ഒരു സ്ത്രീ തന്റെ കുട്ടിയുമായി, 6 വയസ്സുള്ള തന്റെ മകനുമായി അവിടെ ആ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. ഇത് കേട്ട സ്ത്രീ ചാടി എഴുന്നേറ്റ് ഈ മനുഷ്യനോട് പറഞ്ഞു, നിർത്തു, സ്റ്റോപ്പ് ഇറ്റ്, ഇത് നിർത്ത്, എന്റെ ക്രിസ്തു, അങ്ങനെ ഒരാളുമില്ല, അങ്ങനെ ഒരു ചരിത്രവുമില്ല, ഇതുണ്ടായിട്ടുമില്ല, മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ. ആ മനുഷ്യൻ ലജ്ജിച്ച് ലജ്ജയോടെ തന്റെ സീറ്റിൽ പോയിരുന്നു. സ്ത്രീ ദേഷ്യമടക്കി അവളും തന്റെ കുട്ടിയുടെ അടുത്തിരുന്നു. വീണ്ടും യാത്ര തുടർന്നു. പ്രിയമുള്ളവരെ, കുറേ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തമായ പ്രേരണ ഈ ഇരിക്കുന്ന മനുഷ്യന് ഉണ്ടായി. ദൈവത്തോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പറയുക, ക്രിസ്തു വരുവാൻ സമയമടുത്തു, നാളടുത്തു, നീ എഴുന്നേറ്റ് പറയുക, നീ എഴുന്നേറ്റ് പ്രസംഗിക്കുക ഇവരുടെ ഇടയിൽ. ദൈവത്തിന് ലജ്ജ തോന്നി, കാരണം സ്ത്രീ ആട്ടിയിരുത്തിയിരിക്കുകയാണ്. ഇനി എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കും എന്ന് യാതൊരു നിശ്ചയവുമില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രേരണ ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ക്രിസ്തു വരുവാൻ സമയമായി. പ്രിയമുള്ളവരെ, ഈ സ്ത്രീക്ക് മറ്റു പല പുരുഷന്മാരും മറ്റു പലരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവൾ തന്റെ കയ്യിൽ ഇരുന്ന ഏതോ ചെറിയ ആയുധം ഉപയോഗിച്ച് ഈ മനുഷ്യന്റെ നെറ്റിക്ക് ആ ആഞ്ഞൊരു അടി കൊടുക്കുകയാണ്. ഇരിക്കേ അവിടെ എന്ന് പറഞ്ഞ് ആഞ്ഞടിച്ചു. നിന്റെ ക്രിസ്തു മേലാൽ സംസാരിക്കരുത്, ആഞ്ഞടിച്ചു. ഈ അടി കൊണ്ട നെറ്റിക്ക് ഈ മുറിവിൽ നിന്ന് രക്തം ഊർന്ന് ഒഴുകുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ മനുഷ്യന് വളരെ സങ്കടം തോന്നി. ഈ സ്ത്രീ അടിച്ചു കഴിഞ്ഞ് അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ചീറ്റിലിരിക്കുന്ന 6 വയസ്സുകാരനായ തന്റെ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, അമ്മേ, ആ മനുഷ്യനെ തൊടരുത്, അവൻ യേശു പറഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് ഈ കമ്പാർട്ട്മെന്റിലേക്ക്, ഈ നമ്മുടെ ക്യാബിനിലേക്ക്. അവൻ യേശു പറഞ്ഞിട്ട്, അവന് യേശു അയച്ചതാണ്. ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സ്ത്രീ അത്ഭുതത്തോടെ ഈ മനുഷ്യന്റെ കാലുകളിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ്, ഏങ്ങലടിച്ച് കരയുകയാണ്. ഈ മനുഷ്യനുകളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നെ മാരകമായി മുറിവേൽപ്പിച്ച നീ എന്തിനാണ് കരയുന്നത്? അവൾ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഇത് വലിയ അത്ഭുതമാണ്. എന്റെ കുഞ്ഞ് ജന്മന ഓമനായിരുന്നു. അവനിപ്പോൾ ആദ്യമായി സംസാരിച്ചിരിക്കുന്നത് അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശുവിന്റെ നാമം എടുത്തുകൊണ്ടാണ് അവൻ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, നീ ദൈവം പറഞ്ഞയച്ചവനാണ്, യേശു വീണ്ടും വരാറായി എന്ന് ഈ സ്ത്രീ ഉറക്കെ ഉറക്കെ പറയുകയാണ്. എന്ത്, അവളുടെ കുഞ്ഞ് അതുവരെ ഊമനായിരുന്നു, അവൻ സംസാരിച്ചിരുന്നു. 6 വയസ്സുള്ള ആ കുഞ്ഞ് സംസാരിച്ചിരുന്നില്ല. അവൻ ആദ്യമായി സംസാരിച്ചത് ഇവൻ ദൈവം പറഞ്ഞയച്ചിട്ട്, വിനേശു പറഞ്ഞയച്ചിട്ട് വന്നവനാണ് ഇവൻ ആദ്യം സംസാരിച്ചത്. അതാ പ്രിയമുള്ള ദൈവമക്കളെ, ഈ ക്രിസ്മസ് കർത്താവ് എന്റെ നിങ്ങളുടെ ഉള്ളത്തിൽ വരുന്നതായി. കർത്താവിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിൽ അത്ഭുതം നടക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെ എന്നെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ സമയത്തിന് വന്യവൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ജനനം. ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. അനേക ഭൂതബാധരിലൂടെ, അനേക ഓമരിലൂടെ, അനേക ക്യാൻസർ രോഗികളിലൂടെ, അവരുടെ സൗഖ്യത്തിലൂടെ, അവരുടെ വീണ്ടെടുപ്പിലൂടെ കർത്താവ് ജീവിക്കുന്നു. എങ്കിലും നിങ്ങളിലും ജീവിക്കുന്നു. അത് തിരിച്ചറിയുവാൻ, അത് തിരിച്ചറിയുവാൻ വിശ്വാസം പ്രവൃത്തിയായി നമ്മൾ രൂപാന്തരപ്പെടട്ടെ, നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഈ ക്രിസ്മസിൽ 2020 ഈ December 25 ക്രിസ്മസിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കുവാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അവസരം ഒരുക്കിയ ഒരിക്കൽ കൂടി എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേശത്തിനോടും വിജയേശനോടും മറ്റ് വൈദിക ശ്രേഷ്ഠ എല്ലാവരോടും എന്നെ കേട്ട എല്ലാ ദൈവമക്കളോടും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട്, വിലയേറിയ നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി വിനയത്തോടെ താഴ്മയോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ മക്കളായി നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അഭയവും കോട്ടയാകട്ടെ. 2020 ക്രിസ്മസ് ഏറ്റവും ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം. ക്രിസ്മസ് നാളുകളുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട ജിജി ശാമുവൽ അച്ഛന് സാധിച്ചു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ യോഗ്യമായ കാര്യമാണ്. എബ്രായ ലേഖനം നമുക്കറിയാം, പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ ഏറ്റവും അവസാനമായി 13 കിടക്കുന്ന ഒരു ലേഖനമാണ്. അതിന്റെ പശ്ചാത്തലം ഒരു വാചകത്തിൽ പറഞ്ഞാൽ, പാലസ്തീൻ പ്രവിശ്യയിൽ പാർത്തിരുന്ന ധാരാളം പേർ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ കേട്ടു, അത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അവരുടെ പ്രതിസന്ധികൾ പൂർണമായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർക്ക് ക്രൈസ്തവ ജീവിത മാർഗത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ അത് അവർ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വരാത്തത് മൂലം വീണ്ടും അവരുടെ പൂർവ്വ മതങ്ങളിലേക്ക്, പൂർവ്വ സമൂഹങ്ങളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവരെ അവരുടെ വിശ്വാസത്തിൽ നിജപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും വളരെ ഭംഗിയായി ശ്രമിച്ചതായ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. പ്രത്യേകിച്ച് ഈ എബ്രായ ലേഖനം വായിച്ചാൽ 3 ഈ പുസ്തകത്തെ നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലുള്ള ഔന്നത്യം, ക്രിസ്തു ചെയ്ത പ്രവൃത്തികളുടെ ഔന്നത്യം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും പ്രാധാന്യം, ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഇതിൽ ആദ്യോടന്തം പൂർവ്വപിതാക്കന്മാരായി പഴയ നിയമ പുസ്തകത്തിലെ വിശ്വാസവീരന്മാർ അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തോടുള്ള ഭയവും വിശ്വാസവും എങ്ങനെ പ്രകടിപ്പിച്ചു, അത് അവരുടെ ജീവിതത്തിന്, പ്രത്യേകിച്ച് ഒരു നൊമാഡിക് കൂടാരവാസികളായി പാർക്കുകയും മൃഗസമ്പത്തിനെ ധനത്തിന്റെ മാർഗമായി കരുതി കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസം അവരുടെ ജീവിതത്തെ എപ്രകാരം നയിക്കുവാനിടയായി. ഇസ്രായേൽ മക്കൾക്ക് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിപൂണിലും ദൈവം കൃപയുടെ നിറകുടമായി കടന്നു വന്നതുപോലെ നമ്മുടെ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിലൂടെ ആ പുതുതായി ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു വന്നവർക്ക് ഉപദേശം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ കാലഘട്ടത്തിലും ആ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതക്രമം അനുഷ്ഠിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയാകുന്ന ഒരു ലേഖനമാണ്. ഇന്ന് പ്രിയപ്പെട്ട അച്ഛൻ അതിന്റെ 4:2 വാക്യത്തിന്റെ അവസാന ഭാഗം, കേട്ട വചനം അവരെ പോലെ നാമും ഒരു സത്വർത്തമാനം കേട്ടവർ ആകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചായത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നമ്മളും ധാരാളം വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഇതിനകത്ത് ഉദ്ധരിച്ചു. ആ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഏറ്റവും ഒടുവിൽ ആ ഒരു പ്രത്യേകമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാണ് ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ശബ്ദിക്കാതിരുന്നൊരു കുട്ടി ശബ്ദിച്ച ഒരു വിവരണം വരെ അച്ഛൻ ഇതിനകത്ത് പൂർണ്ണമായി അവതരിപ്പിച്ചു. അതിന്റെ 12 വാക്യത്തിൽ ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത നമ്മൾ പാടാറുണ്ട്, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും. ആ പാട്ടിന്റെ ധ്വനി പോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ആരോടായിരിക്കണം മമത ഉണ്ടാകേണ്ടതെന്ന് പൗലോസ് ലീഹ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ശ്രേഷ്ഠമായ ഒരു വാക്യമാണ്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന അവനുമായി ആണ് നമുക്ക് യഥാർത്ഥത്തിൽ കാര്യമുണ്ടാകേണ്ടത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്. നമ്മൾ വചനം ഇന്ന് ധാരാളം കേൾക്കുന്നവരാ. പ്രത്യേകിച്ച് ഒരു ദിവസം വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും എത്ര ലക്ഷം പ്രസംഗങ്ങളാണ് പുതുതായി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ദേവാലയങ്ങൾ നേരത്തെയൊക്കെ ഒരു പ്രസംഗം കേൾക്കാൻ നമ്മൾ മൈലുകൾ നടക്കണം. കാലഘട്ടങ്ങൾ കഴിഞ്ഞു, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ കൺവെൻഷൻ അല്ലെങ്കിൽ വചന ശുശ്രൂഷകൾ വന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ വരെയൊക്കെ സീസണലായിട്ട് നോമ്പുകാല ചിന്തകളൊക്കെ ഏതെങ്കിലും പ്രത്യേകമായി ഇതിനു വേണ്ടി സമയം ക്ലിപ്തപ്പെടുത്തി വളരെ തപസ്സോടുകൂടി ചെയ്ത് നമ്മളെ അറിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം എല്ലാവരും പ്രസംഗിക്കുകയാണ്. ഞാനും പ്രസംഗിക്കുന്നു, എല്ലാവരും പ്രസംഗിക്കുന്നു. ആ പ്രസംഗം മുഴുവനും വായുവിലൂടിങ്ങനെ അലയടിക്കുകയാണ്. അപ്പൊ പ്രസംഗത്തിന് ഒരു കുറവും വരാത്തൊരു വർഷത്തിലും നമുക്കിത് പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ജിജിയച്ചൻ ആദ്യം പറഞ്ഞത്, കൊറോണ വീണ്ടും അടുത്ത വർഷത്തിലേക്ക് അത് തുടരുകയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ പ്രസംഗത്തെ കേൾക്കുന്നത് അതിനോട് കമന്റ് പറയാനും അതിനോട് ഒന്ന് താരതമ്യം ചെയ്യുവാനും അതിനകത്ത് ഫലിത രൂപേണ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിരിക്കണം. ഇതിനപ്പുറത്തോട്ട് നമ്മൾ ചെറിയൊരു ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് വലിയ ആർത്തിയാണ് ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആർത്തി അവിടെ അവസാനിക്കുന്നു. പിന്നീട് 2-3 മണിക്കൂർ ഭക്ഷണത്തെ കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. വീണ്ടും വിശപ്പിന്റെ ഒരു ധ്വനി വരുമ്പോഴാണ് അത് ഓർമ്മപ്പെടുന്നത്. അതുപോലെ നിരന്തരം നമ്മൾ വചന ശുശ്രൂഷ കേൾക്കുന്നു, പക്ഷെ അത് നമുക്ക് ഉപകാരമായിട്ട് വരുന്നുണ്ടോ എന്ന് സ്വയപരിശോധനയ്ക്ക് ഞാൻ ഒരു ചെറിയ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് നമ്മൾ കേട്ടതായ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പൗലോസ് ലീഹ റോമാ എബ്രായരോട് പറയുന്നത് പോലെ നമുക്ക് സ്വയം ഒരു ഒരു ഇൻട്രോസ്പെക്ഷൻ ടെസ്റ്റിന് വിധേയമായ, ഞാൻ ഒരു മഹാൻ പറഞ്ഞൊരു വാക്കിനെ ഞാൻ ഇവിടെ കോട്ട് ചെയ്യുകയാണ്, സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയവും, ഇതുണ്ടോന്ന് ചിന്തിച്ചാൽ മതി, മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറുള്ള ഒരു ചെവിയും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു കൈയും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കനിവ് പ്രാപിച്ച ഹൃദയത്തിന്റെ ഉടമയായ ഒരു മനുഷ്യന്റെ ലക്ഷണമാണ്. അല്ലാതെ അറിവ് നിറഞ്ഞ ഒരു ശിരസ്സിനെ അല്ല നമ്മൾ പൂർണ്ണമായി ബഹുമാനിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും. അവരെ അംഗീകരിക്കേണ്ടതല്ല, അറിവുള്ളവരെ അംഗീകരിക്കണം, ബുദ്ധിയുള്ളവരെ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ബുദ്ധിയേക്കാൾ വലുതാണ് സ്നേഹത്തിൽ നിറഞ്ഞൊരു ഹൃദയം, കേൾക്കാൻ തയ്യാറുള്ള ഒരു ചെവി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കൈ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കനിവിന്റെ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറുവാൻ നമ്മൾക്ക് സാധ്യത നഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ഈ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. ദൈവം ഈ ക്രിസ്മസ് കാലത്തിൽ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് അവതാരം ചെയ്ത ഈ സന്തോഷം പങ്കുവെക്കുമ്പോൾ നമ്മൾ ബാഹ്യമായ ഒരുപാട് കാര്യം ഇപ്പൊ ചെയ്തു കഴിക്കും. പ്രത്യേകിച്ച് ക്രോഗറിലും വാൾമാർട്ടിലും ഏതൊക്കെ സ്റ്റോറുകളിൽ ഇരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ ഫ്രീസറിനകത്തും ഫ്രിഡ്ജിനകത്തേക്കും ഒക്കെ വന്നു കഴിഞ്ഞു. ക്രിസ്മസ് ട്രീ അവിടെ ഇരുന്ന് ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നുണ്ട്. ദേവാലയങ്ങളും വളരെ വർണ്ണാഭമായി ചിത്രീകരിച്ചു. ഡൗൺ ടൗണിലോട്ട് ചെന്നാൽ അതിനേക്കാളും ഗംഗേയമായ ക്രിസ്മസ് നമുക്ക് കാണാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്തുവിന്റെ ഒരു പൂക്കാലം ലഭിക്കത്തക്കവണ്ണം ഹൃദയം ഒരുങ്ങുന്നോ എന്ന് ശാന്തമായി ചിന്തിക്കുവാൻ പ്രിയപ്പെട്ട ജിജി എച്ചന്റെ അനുഗ്രഹീതമായ വളരെ ആവേശം നിറഞ്ഞ ഈ സന്ദേശം ഉതകട്ടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെയും ക്രിസ്മസ് ആശംസകളും നന്മകളും എല്ലാവരെയും വിനീതമായി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വളരെ നന്ദി അച്ഛ. രണ്ട് വൈദികർക്കും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നമുക്ക് തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തന്നിട്ടുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ 22 വയസ്സിന്റെ മകളുടെ സർജറി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു, അനുഗ്രഹമായി അത് സൗഖ്യം പ്രാപിച്ചു വരുന്നു. അതുപോലെ തന്നെ വേറൊരു സഹോദരിയുടെ സർജറി നമ്മൾ ഓർത്തു. ആ സഹോദരിയും വളരെ സന്തോഷമായിട്ട് സുഖമായിട്ട് സുഖം പ്രാപിച്ചു വരുന്നു. ഏലിയാമ വർഗീസ്, അച്ചമ്മ ദാനിയൽ, ഷൈനി ജോയി, സൂസൻ തോമസ്, ആനി ജോയി, റേച്ചൽ സ്കറിയ, പി ജോർജ്, റീന, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓർക്കാം. ആലീസ് ജോസഫ്, അതുപോലെ തന്നെ ആലീസ്, രണ്ട് ജോയലിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ജോയലിനെ പ്രത്യേകം ഓർക്കണം എന്ന് പറഞ്ഞു സുഖം പ്രാപിച്ചു വരുന്നു ആ മകൻ. മറ്റാരെങ്കിലും രോഗികളായിട്ട് പ്രയാസം ഒരു ജിമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൊച്ചുമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളൊന്നും നല്ലവരല്ലെന്ന് ഞങ്ങൾക്കറിയാം. പലപ്പോഴും ഞങ്ങൾ കേട്ടതുപോലെ ദൈവവചനം കേട്ട് ജീവിതത്തിൽ നന്മയുടെ പഥങ്ങളിൽ ജീവിക്കണം എന്നാഗ്രഹിച്ചിട്ടും പലപ്പോഴും ലോകം സമ്മാനിക്കുന്ന പ്രയാസങ്ങളില്, ലോകം സമ്മാനിക്കുന്ന സൗഭാഗ്യങ്ങളില് പലപ്പോഴും അങ്ങേ വിസ്തരിച്ചു പോയിട്ടുണ്ട്. ഇതുപോലുള്ള വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളെ തന്നെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ദൈവം അവിടുന്ന് ഞങ്ങളെ പൊട്ട അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് ശ്രമിക്കണമേ, നിന്റെ മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ ഒരു നിമിഷം വരെയും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളുടെ അധരങ്ങൾക്കും ശരീരക്കും ആരോഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവുകൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ സമർത്ഥ അനുഭവം കൊണ്ടോ ഒന്നുമല്ല, ആ കരുണ മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി അങ്ങയെ സ്നേഹിക്കത്തക്കവണ്ണം ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാനുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് രോഗികളായി അനേകരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവമേ അവർക്കൊക്കെ രോഗം ഉണ്ടായത് അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹം കൂടുതൽ അറിയുവാനും അനേകര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ദൈവിക അനുഭവത്തിൽ അവർ മുന്നോട്ട് പോകുവാനായിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ആ സ്നേഹം, ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ടുള്ള സ്നേഹത്തിൽ തുറന്നു ജീവിക്കാൻ നിന്റെ മക്കളെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവേ രോഗം എത്ര കണ്ട് വലുതായാലും അതിനപ്പുറം സംരക്ഷിക്കാൻ കഴിവുള്ള അപ്പന്റെ കരങ്ങളിലാണെന്നുള്ള ബോധ്യം രോഗത്തെ മറന്ന് അങ്ങയെ സ്നേഹിക്കാൻ അവരെ പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. മാതാവിന്റെ ഉദരത്തിൽ വസിച്ചതുപോലെ, നസ്രയത്തിൽ അവിടുന്ന് ഇറങ്ങി അവതരിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയവും നസ്രയത്തായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങയെ അങ്ങ് വസിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. ലോകമൊരുക്കുന്ന തിന്മയുടെ സൗഭാഗ്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിന്റെ അപകട മേഖലയിൽ നിന്ന് മാറി നന്മയിൽ ചരിക്കുവാൻ അവിടെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ നന്മയിൽ അവിടുന്ന് നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങൾക്കും നല്ല തിരിച്ചറിവ് നൽകണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ അവിടുന്ന് ഭക്തിയിൽ ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കാൻ അവിടുന്ന് കനിവ് തോന്നണമേ. വിവാഹപ്രായത്തിയേറ്റ പങ്കാളികൾ എത്തിക്കാതിരിക്കുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കുവാൻ അവർക്ക് അനുഗ്രഹീതമായ പങ്കാളികളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും അവർക്ക് നല്ല ഉപജീവനത്തിനുള്ള വഴി അവിടെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ജോലിയിൽ സ്ഥിരതയും ലഭ്യമാകുന്ന പ്രതിഫലം നന്മയോട് ഉപയോഗിക്കാനുള്ള വിവേകവും കൊടുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ബാബാദരമേനി ഓർക്കുന്നു. എല്ലാം വത്തപ്പൂരത്തെ വരെ പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസുരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ സഭയിൽ അവിടുത്തെ ശാശ്വത സമാധാനം നൽകണമേ. സഭയിലെ അങ്ങയുടെ മക്കളൊക്കെയും പരസ്പരം കല്ലെറിയുകയും പരസ്പര ദൂഷണങ്ങൾ പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ അത് അങ്ങയെ അപഹാസ്യപ്പെടുത്തുന്നതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കൊക്കെ നൽകുകയും അങ്ങയുടെ നാമം ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസികളായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കും അങ്ങയെ മാത്രം വാഴ്ത്തിപ്പാടത്തക്കമുള്ള ലക്ഷ്യത്തിലേക്ക് അവരുടെ വിചാരങ്ങളെയും ഉണർത്തണമേ. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് മൂലം ലോകം മുഴുവൻ ആ മഹാമാരിയിൽ ഭയക്കുമ്പോൾ ദൈവമേ നിന്നെ നോക്കി നിലവിളിക്കുന്നവർക്കൊക്കെ അങ്ങയുടെ സ്നേഹവും സാന്ത്വനവും സൗഖ്യവും ബലവും സ്വസ്ഥതയും അനുഭവിപ്പാൻ അവിടുന്ന് കൃപ അറിയണമേ. ദൈവമേ അങ്ങ് മാത്രമാണ് ഏത് രോഗത്തിനും പരിഹാരകൻ എന്നുള്ള ബോധം ഈ ലോകം മുഴുവൻ തിരിച്ചറിയുവാനും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമേ ക്രിസ്തുവിന്റെ കാലടിയിൽ അണിചേരുവാൻ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ വാഴ്ത്തണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് കൃപയോടെ കാക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച അഭിഷിക്തനെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടതുകൾക്ക് തിരുവമ്പ സമർപ്പിക്കുന്നു. അല്പമായ അധികമായോ ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ വീണ്ടും അവിടുത്തെ കരുണരൂപ സമർപ്പിക്കുന്നു. ദൈവമേ ഒരു തിരുജനനത്തിന്റെ പെരുന്നാളുകൂടെ ആഘോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമല്ലോ. അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ. അവിടുന്ന് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുജനനത്തിന്റെ പെരുന്നാൾ വീണ്ടും സന്തോഷത്തോട് അനുഭവിപ്പാനും ആട്ടിടയന്മാരെ പോലെ നിഷ്കളങ്കതയോട് നിന്നേക്ക് പാടുവാനും ദൈവമാതാവിനെ പോലെ വിശുദ്ധിയോടെ നിന്നെ സ്വീകരിക്കുവാനും വിജ്ഞാനികളെ പോലെ സ്വയം സമർപ്പിക്കുവാനും ഉള്ള ഒരു ബോധങ്ങളിലേക്ക് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി അവിടുന്ന് പിടിച്ചു കയറ്റണമേ. ഞങ്ങൾ നടക്കുന്ന നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതി സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. സാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിസ്ഥിതിയുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ട് എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടുകൂടിയും രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിഞ്ഞു ഓടുന്നവരോടുകൂടിയും രോഗമാസകാലമുള്ള ഈ പാൻഡമിക്കിൽ വിഷമിക്കുന്നവരോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദം. ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജിജേച്ചൻ രാത്രി 11 മണിയൊക്കെ ആയി എങ്കിലും ഉറക്കളച്ചിരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മളെ തൊട്ടുണർത്തുന്ന നല്ല ചിന്തകളെ പകർന്നു തന്ന ജിജേച്ചനോട് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അച്ഛന്റെ വാക്കുകള് അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ അനേകർക്ക് പ്രയോജനീഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വീണ്ടും അവസരമുള്ളപ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ സാന്നിധ്യം കൊണ്ട് നിറച്ച എല്ലാ വൈദിക ശ്രേഷ്ഠം പ്രിയ മാമനച്ചൻ, ഇ ശിവർഗീസച്ചൻ, ഐസക്കച്ചൻ, അതുപോലെ ബിജോയിയച്ചൻ, അച്ഛനാണ് നാട്ടിൽ നിന്ന് വൈദികരൊക്കെ കണക്ട് ചെയ്യുന്നത്. ബിജോയച്ചനോട് പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. എല്ലാ വൈദികരോടും, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാകുന്ന ദൈവമക്കളെ വീണ്ടും തമ്പുരാന്റെ കരങ്ങളിൽ കരളയോടെ സമർപ്പിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവകരം നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊക്കെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവർക്കും ഹൃദ്യമായ നമ്മുടെ കർത്താവിന്റെ ജനനത്തിനാൾ ആശംസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തമ്പുരാന്റെ ഈ ഓർമ്മ, ഈ അനുഷ്ഠാനങ്ങളൊക്കെ വീണ്ടും ജനിക്കുവാനും നമ്മുടെ ഉള്ളിൽ ചൈതന്യമുള്ളതായി തീരുവാനും പ്രകാശമുള്ളതായി തീരുവാനും നമ്മുടെ ഭവനം അതിൽ കൂടി പ്രകാശിപ്പിക്കാനൊക്കെ ഈ ക്രിസ്മസ് മുഖാന്തരമാകട്ടെ. ഈ രോഗമാകുന്ന അന്ധകാരത്തിന്റെ മധ്യത്തിലും നമ്മൾ പ്രകാശിക്കുവാൻ സ്വർഗം കനിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല പ്രിയപ്പെട്ട മനോജിന്റെ പേരിലും എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജോളിയാന്റി നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പാട്ടുപാടിയ രാജനങ്ങളിലും ഭാവിച്ചാനും ഒക്കെ സ്നേഹം നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം തന്റെ കാര്യങ്ങളിൽ കാത്തു സൂക്ഷിക്കട്ടെ. ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നു. ദൈവം കാക്കട്ടെ. ആമേൻ.